2024 ഏപ്രിൽ 7 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വികസനം കരുവാക്കി ത്രികോണ മത്സരം. അടിയൊഴുക്ക് പങ്ക്തിയിൽ നിന്ന് ശ്രീകുമാർ പള്ളിയിലെടുത്ത് എഴുതുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ കണ്ണുകൾ ഒറ്റുനോക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. മുൻ കേന്ദ്രമന്ത്രിയും നിലവിലെ കേന്ദ്രമന്ത്രിയും മുഖാമുഖം നിൽക്കുന്ന ആക്ഷേപത്തിന്റെ ചെറുതരി പോലും പുരളാത്ത സ്ഥാനാർത്ഥിയുമായി ഇരുവർക്കും വെല്ലുവിളി ഉയർത്താൻ ഇടതുപക്ഷവും പ്രചാരണത്തിൽ പൊതു രാഷ്ട്രീയം സജീവ ചർച്ചയാകുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഭരണ സ്ഥിരാകേന്ദ്രം ഉൾപ്പെടുന്ന ബി എ പി മണ്ഡലത്തിൽ വികസനമെന്ന ഒറ്റ കരുവച്ചാണ് മൂന്ന് മുന്നണികളും കളം നിറയ്ക്കുന്നത് എന്നതാണ് വലിയ കൗതുകം. ചെറിയൊരു ശതമാനം വോട്ടർമാരെ ഈ കളി ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പുറമേയുള്ള പൊലിപ്പിൽ ഒപ്പത്തിനൊപ്പമാണ് മൂന്ന് മുന്നണികളും. കോൺഗ്രസിന്റെ ഗ്ലാമർ താരം ഡോക്ടർ ശശി തരൂരാണ് മണ്ഡലത്തിൽ നാലാം ഊഴത്തിനിറങ്ങുന്ന പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കും മുമ്പ് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പരിവേഷം കിട്ടിയ തരൂരിന് നിലവിൽ എം പി എന്ന നിലയ്ക്കുള്ള മേൽക്കൈ ഉണ്ടെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളുടെ ആത്മവിശ്വാസം. മുൻപ് 40 മാസക്കാലം തിരുവനന്തപുരം മണ്ഡലത്തെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച പന്നി തെളിമയും ലാളിത്യവും ഉള്ള വ്യക്തിത്വമാണ്. അതിനാൽ വ്യക്തി കേന്ദ്രീകൃതമായ ഒരുവിധ ആക്ഷേപവും അദ്ദേഹത്തിനെതിരെയില്ല. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അറിയപ്പെടുന്ന ഐ ടി വിദഗ്ധനും വ്യവസായിക പശ്ചാത്തലം ഉള്ള ആളുമാണ്. എന്തും പ്രാവർത്തികമാക്കാൻ ഉള്ളയാൾ. എന്നാൽ പരിവേഷവും ഉണ്ട്. ഇക്കാരണങ്ങളാൽ വ്യക്തിപ്രഭാവത്തിൽ ആരുടെ ക്ലാസ് ഉയർന്നു നിൽക്കുമെന്ന് കണ്ണും പൊട്ടി പറയാനാവില്ല. ഊന കൂർത്ത ആയുധം. 15 വർഷം എം പി ആയിരുന്നിട്ട് മണ്ഡലത്തിനു വേണ്ടി തരൂർ എന്ത് ചെയ്തു എന്നാണ് ഇടതുമുന്നണികളുടെ ഇന്ത്യയുടെ മുന കോർത്ത ചോദ്യം. വിഴിഞ്ഞും തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് സംസ്ഥാന സർക്കാരാണെന്നതാണ് എൽ ഡി എഫിന്റെ പ്രധാന വാദം. ദേശീയപാത സ്ഥലമെടുപ്പ് വേഗത്തിലാക്കിയത് തലസ്ഥാനത്ത് ഐ ടി ഹബ്ബാക്കാൻ നടത്തിയ ഇടപെടലുകൾ ഓഹി. ദുരന്ത സമയത്ത് അടക്കം തീരദേശത്ത് സ്വീകരിച്ച നടപടികൾ, കടലെടുത്ത ശംഖുമുഖം, കടപ്പുറത്തിന്റെ നവീകരണം തുടങ്ങി സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയ വികസനങ്ങൾ അവർ അക്കമിട്ട് നിരത്തുന്നു. ദേശീയപാതയിൽ കഴക്കൂട്ടം മുതൽ മുക്കോല വരെ 861 കോടി ചിലവിൽ നടത്തിയ ഒന്നാംഘട്ട വികസനവും മുക്കോല മുതൽ കാറോഡ് വരെ 400 കോടിക്ക് മേലുള്ള രണ്ടാംഘട്ടവും പൂർത്തിയാക്കിയത് തന്റെ ഇടപെടൽ മൂലമാണെന്നാണ് തരൂറിന്റെ അവകാശവാദം. വിഴിഞ്ഞും തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാനും വിമാനത്താവള വികസനത്തിനും പുതിയ ട്രെയിനുകൾ അനുവദിപ്പിക്കാനും കൊച്ചുവേളി സ്റ്റേഷന്റെ വികസനത്തിനും ഏറെ പരിശ്രമം നടത്തിയതായും തരൂർ ചൂണ്ടിക്കാട്ടുന്നു. പ്രതീക്ഷയായി പുതിയ മുഖം. ഹൈക്കോടതി ബെഞ്ച് എയിംസ് ഇരട്ടനഗരം പദ്ധതികൾ തരൂർ പ്രഖ്യാപിച്ചെങ്കിലും എന്ത് പുരോഗതി ഉണ്ടായെന്നാണ് ചോദ്യം. എം പിയുടെ സാന്നിധ്യം കഴിഞ്ഞ 15 വർഷമായി മണ്ഡലത്തിൽ ഇല്ലെന്ന് ബി ജെ പി ആക്ഷേപിക്കുന്നു. ദേശീയപാത വികസനവും വിഴിഞ്ഞം പദ്ധതിയും റെയിൽവേ വികസനവും അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ താൽപര്യം കൊണ്ട് നടപ്പായതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന് അവസരം നൽകിയാൽ ഐ ടി മേഖലയിലടക്കം വികസനത്തിന്റെ വൻ കുതിച്ചുചാട്ടം ഉണ്ടാവുമെന്നാണ് അവരുടെ വാഗ്ദാനം. തീരദേശ ജനതയ്ക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളും അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഫ്രഷ് കാൻഡിഡേറ്റ് എന്ന മെച്ചവും രാജീവ് ചന്ദ്രശേഖരനും ഉണ്ട്. തീരദേശ തിരച്ചുഴി. 2014 ഒരു ഘട്ടത്തിൽ പിന്നിലേക്ക് പോയ ശശി തരൂരിനെ കൈപിടിച്ച് ഉയർത്തിയ തീരദേശത്തിന്റെ പിന്തുണയാണ് തീരദേശ മേഖലയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ടത്ര നൽകുന്നില്ലെന്ന ആക്ഷേപം ഉണ്ട്. തീരചൂഷണം തടയാനും മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമെത്തിക്കാനും ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിയും ഈ മേഖലയിൽ ശക്തമാണ്. വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ട് ബിഷപ്പിനെതിരെ ഉൾപ്പെടെ എടുത്ത കേസുകൾ സംസ്ഥാന സർക്കാർ പിൻവലിച്ചെങ്കിലും അതിന്റെ പേരിലുണ്ടായ മുറിവ് ഇപ്പോഴും ശേഷിക്കുകയാണ്. ഈ വേദന ഇടതുപക്ഷത്തിന് ഗുണം ചെയ്തേക്കില്ല. സമരകാലത്ത് തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന പരിഭവം എം പിയോടും ഉണ്ട്. തീരദേശ വികാരം ഇക്കുറി എങ്ങനെ പ്രതിഫലിക്കുമെന്നത് നിർണായകമാണ്. മണ്ഡലത്തിലെ ജനസംഖ്യയിൽ 20 മുതൽ 25% ആണ് വിവിധ ക്രൈസ്തവ സഭാ അംഗങ്ങൾ. സർക്കാർ ജീവനക്കാർ ഏറെയുള്ള മണ്ഡലം ആയതിനാൽ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയും ശമ്പളം മുടങ്ങിയതും അടക്കമുള്ള വിഷയങ്ങൾ ഇടതുപക്ഷത്തോടുള്ള മമത കുറയ്ക്കാൻ ഇടയാക്കി. ക്രമസമാധാന പ്രശ്നങ്ങളും കുട്ടികൾക്കെതിരെ അടക്കം തുടരുന്ന അതിക്രമങ്ങളും യു ഡി എഫും എൻ ഡി എയും ഇടതു മുന്നണിക്കെതിരെ ആയുധമാക്കുന്നു. കഴക്കൂട്ടം, തിരുവനന്തപുരം, നേമം, കോവളം, തീരദേശ അസംബ്ലി മണ്ഡലങ്ങളും വട്ടിയൂർക്കാവ്, നെയ്യാറ്റിങ്കര, പാറശാല മണ്ഡലങ്ങളുമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുക. 2019 തിരഞ്ഞെടുപ്പിൽ നേമം ഒഴികെ 6 അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് മേൽക്കൈ നേടിയത്. നേമത്ത് ബി ജെ പി ആയിരുന്നു മുന്നിൽ. എന്നാൽ ഈ കണക്കുകൾ പിന്നീട് മാറി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധി യു ഡി എഫിനേക്കാൾ 165,000 വോട്ടുകളാണ് എൽ ഡി എഫിന് കൂടുതൽ കിട്ടിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 111,000 വോട്ടുകളും കൂടുതൽ കിട്ടി. കോവളത്ത് മാത്രമാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞതും ഈ കണക്കുകളാണ് എൽ ഡി എഫ് ക്യാമ്പ് കൂട്ടിക്കിഴിക്കുന്നത്.